യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഒരു ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതിയേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ ശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിൽ എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യ വാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭർസിക്കുന്നു. നിന്നെയും അപമാനം എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരിരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഫോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടുന്നു. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായി മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയിൽ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നോണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുത്. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവയെനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല. താനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ നിൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കിയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി. ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കിയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തതയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സുമദ്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാശ്വർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഘത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം നമുക്ക് ഒരുക്കി തന്ന ആരോഗ്യത്തിനും അവസരത്തിനുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ നിമിഷം അല്പസമയം തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുന്ന നിമിഷങ്ങളാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവരാഴമായ ബന്ധത്തിലേക്ക് അനുസ്യൂതം നമ്മളെ ഉണർത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷയെ വളരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടു പോകുന്ന ഇടവകയുടെ മെത്രാപ്പോലിത്ത വളരെ സന്തോഷത്തോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന അന്യ ഫിലിപ്പോസ് അച്ഛൻ, എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹാദരവോടുകൂടി ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും വളരെ ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. 127-ാമത്തെ ഗീതം, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. നമ്മുടെ കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ തന്നെ 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 കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ. ആ ലക്ഷ്യത്തിന്റെ പൂർണ്ണത പലപ്പോഴും വിജയകരമായി തീരുന്നത് നമ്മെ നയിക്കാൻ നമുക്ക് മുമ്പിൽ കുരിശുണ്ടാകുമ്പോഴാണ്. കുരിശിനെ നോക്കി യാത്ര ചെയ്തവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. നമുക്കും ദിവസത്തിൽ പ്രാർത്ഥിക്കാം, വിജയത്തിന്റെ അടിസ്ഥാനമായ കുരിശ് നോക്കി യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കും. കുരിശെടുത്തൻ എന്നെ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ.
അനുഗമിക്കും ഞാനന്ത്യം വരെ, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോ കാരണങ്ങളാൽ താങ്ങിടുന്നു, ഭാരങ്ങൾ നേരിടുമ്പോ കാരണങ്ങളാൽ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ തിരിയാത്ത മാധുര്യ നല്ല സഖീത, മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ തിരിയാത്ത മാധുര്യ നല്ല സഖീത. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ, അവനെന്നെ അറിഞ്ഞിടുന്നു അവനിയിൽ കരുതിയിടുന്നു, അവനെന്നെ അറിഞ്ഞിടുന്നു അവനിയിൽ കരുതിയിടുന്നു. ആവശ്യ ഭാരങ്ങളാണഞ്ഞിടുമ്പോൾ അവലംബമായെനിക്കവൻ മാത്രമാ, ആവശ്യ ഭാരങ്ങളാണഞ്ഞിടുമ്പോൾ അവലംബമായെനിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും മനുജെല്ലാം മറന്നിടും സ്നേഹിതരും, മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനന്മാനുവേൽ മഹിമയിൽ വാഴുന്നു എന്നുവേനിക്കാ, മാറ്റമില്ലാത്തവനന്മാനുവേൽ മഹിമയിൽ വാഴുന്നു എന്നുമെനിക്കാൻ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. തീരണം പാരിലെന്നാൽ തിരുപാദ സേവയദാ, തീരണം പാരിലെന്നാൽ തിരുപാദ സേവയദാ. തീരുഞ്ഞാരോടുവീലൻ പ്രിയന്നരികിൽ, ആരുമയോടവൻ എന്നെ മാറോടണയ്ക്കും. ചേരുഞ്ഞാരോടുവീലൻ പ്രിയന്നരികിൽ, ആരുമയോട് ഉറയ്ക്കോ കുരിച്ചെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
തന്റെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണയും നമിച്ച രാജാവേ നിനക്ക് പാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ
രാജ്യം വരണമേ. നിന്റെ ദുരോഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ആദർശം ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ നീക്ക് നിനക്കുള്ളതാകുന്നു ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ദുർബലമായ
വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറക്കുമോ ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കു വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അയോഗ്യരെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും ഞങ്ങൾക്ക് നീ തരണമേ എന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല ദൈവിഷ്ടപ്രകാരം ഞങ്ങളെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ ദൈവിഷ്ടം ഞങ്ങളിൽ നിവർത്തിക്കപ്പെടണമേ. കർത്താവായ യേശു മിശിഹ എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുവുമ്പാകെ ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവം തമ്പുരാനെ നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അന്യായത്തിൽ നിന്നും ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പാപങ്ങളെപ്പോഴും നിന്നെ നേരെയിരിക്കുന്നു. കർത്താവായ യേശു മിശിഹ ഞങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവരുടെ അഗ്നികടാതെയും പുഴുചാകാതെയും ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും സ്വല്പനേരം കൊണ്ട് നീതിനിഷ്ഠരാക്കി തീർത്താ നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായുള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യരായ ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും ഞങ്ങളുടെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തേണമേ. നീ കാരുണ്യവാനും മനുഷ്യസ്നേഹകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശു മിശിഹ നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും വന്നതിന് യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ ആമീൻ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മൗസമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ആരാധനാ വർഷത്തിലെ
ആദ്യ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ അടുത്ത ഞായറാഴ്ച ഒക്ടോബർ 30 ആരാധനാ വർഷത്തിലെ ഫസ്റ്റ് സൺഡേ ആണ്. കൂതശീത്തോ ഞായറാഴ്ച, സഫയുടെ ശുദ്ധീകരണത്തിന്റെ ഞായറാഴ്ച. അത് കഴിഞ്ഞ് വരുന്നു പിന്നെ സഫയുടെ പ്രതിഷ്ഠയുടെ ഞായറാഴ്ച, പിന്നെ 7 സൈക്കിൾ സീസൺസ്. അടുത്ത കൂതശീത്തോ വരെ 7 കാലഘട്ടങ്ങളുണ്ട്, 7 കാലങ്ങളുണ്ട്. 7 ഞായറാഴ്ചകൾ വീതമുള്ള 7 കാലങ്ങളായിട്ട് ഈ വർഷത്തെ മുഴുവൻ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഈ 2 ഞായറാഴ്ച കഴിഞ്ഞാൽ കൂതശീത്തോ ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ അഡ്വന്റ് സീസൺ. 7 സീസൺസാണ് അഡ്വന്റ് സീസൺ. അപ്പോൾ പിന്നെ മനുഷ്യാവതാരത്തിലെ പുതിയ അല്ലെങ്കിൽ പുതിയ നിയമ ചരിത്രത്തിലെ തുടക്കം ഉള്ള സംഭവങ്ങളാണ് നമ്മൾ പിന്നെ നോക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ പറ്റി ഗബ്രിയൽ മാലാഖോ എന്ന് പറയുന്നത്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഓരോ വരെയുള്ള അഡ്വന്റ് കാലം, പിന്നെ ധനഹാ കാലം, പിന്നെ വലിയ നോമ്പ് കാലം, പിന്നെ ഉയർപ്പ് കാലം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് 7 കാലഘട്ടങ്ങൾ, 7 ആഴ്ചകൾ വീതമുള്ള 7 കാലഘട്ടങ്ങളുടെ 7 കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ ഫോൺ മ്യൂട്ട് ചെയ്തിരിക്കാം. വീട്ടിൽ പറയുന്നതൊക്കെ ഞങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഫോൺ മ്യൂട്ട് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. വീട്ടിലെ വഴക്കൊക്കെ ബാക്കിയുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ 7 കാലഘട്ടത്തെ പറ്റി, 7 ആരാധനാ വർഷത്തിലെ ആദ്യത്തെ സൺഡേ. അപ്പൊ ആദ്യത്തെ സൺഡേയുടെ പേരെന്താ പറഞ്ഞത്? കൂതശീത്തോ, ശുദ്ധീകരണത്തിന്റെ. സഫയുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സഭയെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാറ് കഴുകുക എന്ന് പറഞ്ഞാൽ കാറ് കൊണ്ടിട്ട് കഴുകണം അല്ലേ? സഭ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ സഭയെ കഴുകണം. സഭ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളാ. സഭ എന്ന് പറഞ്ഞാൽ നമ്മളാ. അപ്പൊ നമ്മെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. സത്യത്തിൽ ന്യൂ ഇയർ, ജനുവരി 1 ന്യൂ ഇയർ വരുമ്പോ പള്ളികളിലൊക്കെ ഒരു ധ്യാനവും ഒരുക്കവും ഒക്കെ കാണത്തില്ലേ? പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പം ഒരു പുതുവായിട്ട് ഒരുങ്ങി കയറണമെന്ന് നമ്മൾ പറയത്തില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ന്യൂ ഇയർ ട്രീറ്റും ും വിജിലും ഒക്കെ ആയിട്ട് അങ്ങനെ. എന്നിട്ട് ചില പള്ളികളിലൊക്കെ ആണെങ്കിൽ അർദ്ധരാത്രിക്ക് 12 മണിക്കാ കുർബാന. കറക്റ്റ് അർബാന അങ്ങനെ 12 മണിക്ക് കുർബാന. അത് പിന്നെ ഞാൻ ഒരു പള്ളിയിൽ ചെന്നപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു, കുർബാന 12 മണിക്ക് കാസ പോയില്ലാത്ത. അപ്പൊ നമുക്ക് ആ ന്യൂ ഇയറിനെ പറ്റി നമുക്ക് ചില അതെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട്. അപ്പോ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോ ആദ്യം പുതിയ വർഷം തുടങ്ങുമ്പോ ആദ്യം കുർബാന കാണുക എന്ന് പറയുന്നത് അതൊരു നല്ല തുടക്കമായിരിക്കും എന്നുള്ളത്. അപ്പോ ന്യൂ ഇയർ തുടങ്ങുമ്പോ അതൊരു നല്ല തുടക്കം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി തയ്യാറാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ പൗരസ്ത്യ വിശ്വാസത്തിൽ ന്യൂ ഇയർ തുടങ്ങുന്നത് എന്താ? അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ ആരാധനാ വർഷം തുടങ്ങുകയാണ്. നമ്മുടെ ആരാധനാ ജീവിതത്തിന്റെ കുറവുകളെ പറ്റി പരിശോധിക്കാനുള്ള ഒരു സമയം കൂടാന്ന് അറിയാം. ഇപ്പൊ ഇവിടെ ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ ആരാധനാ ജീവിതത്തിലെ കുറവുകളെ പറ്റി പരിശോധിച്ച് ശുദ്ധീകരിച്ച് അങ്ങനെ സഭയുടെ ആരാധനാ വർഷത്തിലേക്ക്, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടതൊക്കെ വേണം നമുക്ക് സാധിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് തന്നെ നമ്മൾ കാണുകയും അടുത്ത ഞായറാഴ്ച ആ ഒരു അതിന്റെ ഒരു ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദേവാലയത്തിൽ സംബന്ധിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയും ചെയ്യാം. സത്യത്തിൽ ഒരു ദൈവ നിശ്ചയമായിരിക്കാം ആരാധനാ വർഷത്തിന്റെ തുടക്കത്തിൽ പരുമല തിരുമേനിയുടെ പെരുന്നാൾ വന്നത്. പരുമല തിരുമേനി കാലം ചെയ്തത് ആരാധന നവംബർ 1-2 പെരുന്നാൾ. നവംബർ 2 തിരുമേനിയുടെ പെരുന്നാൾ. സാധാരണ ഒക്ടോബർ 30 കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് കൂതശീത്തോ. ഞാറ ഒക്ടോബർ 30 അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച. അപ്പൊ കൂതശീത്തോ പരുമല തിരുമേനിയുടെ പെരുന്നാൾ വരുന്നതും അതൊരു ദൈവ നിശ്ചയ നിയോഗവും ഒക്കെ ആയിരിക്കും. ആ വിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മെ വിശുദ്ധീകരിച്ച് അങ്ങനെ ആരാധനാ വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു പുതിയ ആരാധനാ വർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടതുകൊണ്ടുമുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നമുക്കുണ്ടാകണം എന്നുള്ളത് ആമുഖമായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ഛനാണ്. ബെഞ്ചമിൻ അച്ഛൻ പത്തനാപുരം മൗണ്ട് ഹോറേബ് ആശ്രമ അംഗമാണ്. മൗണ്ട് താബോർ മൗണ്ട് താബോർ ദേറാംഗമാണ്, പത്മനാഭപുരം മൗണ്ട് താബോർ ദേറാംഗമാണ് ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ഛൻ. അച്ഛൻ പത്മനാഭപുരം കോളേജിലെ അധ്യാപകനായിരുന്നു, ബോട്ടണി വിഭാഗത്തിൽ സുവോളജി വിഭാഗത്തിന്റെ അധ്യാപകനായിരുന്നു. അതിനുശേഷം റിട്ടയറായി ഇപ്പോൾ അമേരിക്കയിൽ വിസിറ്റ് ചെയ്യുന്നു. അച്ഛൻ പുളിക്കീഴ് സ്വദേശിയാണ്. അച്ഛനെ വളരെ ബഹുമാനത്തോടെ സന്തോഷത്തോടും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം സൗകര്യപ്പെടുത്തിയതിലായിട്ട് പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യും. നമ്മുടെ യുവനത്തെ പ്രയർ ഫെലോഷിപ്പിന്റെ പേരിൽ അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘവും ഗാനം ആലപിക്കുന്നതും അതിനുശേഷം ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 94-ാമത്തെ ഗീതം, 94-ാമത്തെ ഗീതം, അടവി തരുക്കളിനിടയിൽ ഒരു നാടക വന്ന വണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്ന അതിശ്രേഷ്ഠനായ യേശുവിനെ.
അടവി തരുക്കളിനിടയിൽ ഒരു നാടകമെന്ന വണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്ന അതിശ്രേഷ്ഠനായ യേശുവിനെ. അതിശ്രേഷ്ഠനമേശുവിനെ വാഴ്ത്തുകേ എന്റെ പ്രിയ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പാടിനീർപുഷ്പം ചാരോലീലാവൻ താമരയുമേ താഴ്വരയിൽ, പുഷ്പീലാവൻ താമരയുമേ താഴ്വരയിൽ, വിശുദ്ധരീലാതി വിശുദ്ധനവൻ മാസൗന്ദര്യ സമ്പൂർണനേ, വിശുദ്ധരീലാതി വിശുദ്ധനവൻ സമ്പൂർണനെ. വഴുകേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോലാമം പകർന്ന തൈലപ്പോരഭ്യം വീട്ടുന്നതാ പൈകളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിലണേ, പൈകോട്ടി നിന്നിരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുകേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശതാരംഗങ്ങളാൽ സുഖസാഗരത്തിൽ മുങ്ങുമ്പോൾ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടയെന്നുരച്ചവനെ, തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടയെന്നുരച്ചവനെ. പാടുകേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതാമിരെ തിരക്കിടുവാ ഇതാ ഞാൻ ഇപ്പോൾ വന്നിടുമേ, തിരുഹിതാമിരെ തിരക്കിടുവാ ഇതാ ഞാൻ ഇപ്പോൾ വന്നിടുമേ. എന്റെ വേലയെ തികച്ചുകൊണ്ട് നിന്റെ മുമ്പ് ഞാൻ നിന്നിടുമേ, എന്റെ വേലയെ തികച്ചുകൊണ്ട്
നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവൻ വാഴ്ത്തുവേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വലൂർ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുവേ നന്ദിയോടെ ഞാൻ പാടിടുവേ.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ബെഞ്ചമിനെ വള്ള സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛൻ, ബെഞ്ചമിൻ അച്ഛൻ,
നമ്പർ മനോജ്, മനോജ്
അച്ഛൻ കേറിയിട്ടില്ല അച്ഛൻ.
ഓ
ഒരുപാട് പാട്ടോട്
പാഠപുസ്തകത്തിലെ 70-ാമത്തെ ഗാനം നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ, എന്റെ ഹിതം പോലെ അല്ലേ എന്നിടാവേ എന്നെ ഗോവേ. നിന്റെ
നിന്റെ ഗീതം പോലെ നിത്യം നാടാമേ എന്റെ ഗീതോ പോലെയല്ലേ എൻ വേദാവേ എൻ ഹോവേ നിന്റെ ഗീതോ പോലെയല്ലേ നിത്യം നാടാ
ഹലോ അച്ഛൻ. അച്ഛൻ പറഞ്ഞുകൂടെ കേക്കാം.
ഇന്നത്തെ ഫോണിംഗ് സുവിശേഷം വിതരണം ചെയ്ത ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അലങ്കര സഭയുടെ അമേരിക്കൻ പത്രാസംഘത്തിന്റെ അധ്യക്ഷനായ ശ്രീ അജീവ് എന്റെ സ്നേഹിതന് എനിക്കൊരു സ്നേഹിതകാര്യമായ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ സംസ്കരണ ദിവസം നിങ്ങളോട് അനുഷ്ഠിച്ച് വിശേഷം അറിയിക്കാൻ പറ്റാത്തതും വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം അഭിജാചിതമായിട്ടാണ് ഞാൻ അമേരിക്കയിലെ നിങ്ങളോട് എന്നോട് കാണിച്ച സ്നേഹത്തിനും സന്തോഷത്തിനും ആദ്യമായിട്ട് നിങ്ങളുമായിട്ട് അല്പസമയം ഞാൻ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ കർത്താവായ യേശു മിശിഹായും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ. ആദ്യത്തെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ആള് പറ്റിയായ എന്റെ കഥയാണ്. നമ്മുടെ
കേക്കുന്നില്ല അച്ഛ, യാത്ര ചെയ്യാണോ? ഹലോ ബെഞ്ചമിൻ അച്ഛൻ, യാത്ര ചെയ്യാണോ അച്ഛൻ?
കാലഘട്ടത്തിന്റെ ശിക്ഷാവിധി അനുസരിച്ച് മകളെ പോലെ ഭാര്യയെ പോലെ സ്വീകരിക്കുകയും കർത്താവിനെ പ്രസവിച്ചതിന് ശേഷവും അഭ്യസിക്കുകയും ചെയ്തു. ആ മാതാവ് ഇന്ന് ലോകത്തിന്റെ മാതൃകയാണ്. ആ മാതാവിനെ ഇന്ന് ലോകം ആദരിക്കുകയാണ്. കർത്താവിനെ വഹിച്ച കന്യകമറിയ ലോകത്തിലെ ആഗോള മധ്യസ്ഥതയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയ കേന്ദ്രവുമാണ്. ക്രിസ്ത്യാനികളും അക്രിസ്ത്യാനികളും എല്ലാ ജാതി മതസ്ഥരും വിശ്വാസത്തോടുകൂടി തിരിഞ്ഞു നോക്കുന്ന ഒരു മുഖമാണ് സഹിത കന്യാമറിയ. അപേക്ഷിക്കുന്നവരുടെ യാഗങ്ങൾക്ക് മറുപടി നൽകുന്ന കന്യാമറിയ അന്നത്തെ പോലെ ഇന്ന് ഒരു അത്ഭുതമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ശരീരിയായും അശരീരിയായും പ്രത്യക്ഷപ്പെട്ട് പല മക്കൾക്ക് ആശ്വാസവചനം നൽകുന്ന എന്നും ഒരു മാതൃകയാണ്. രണ്ടാമത് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കർത്താവ് ജനിച്ച പുൽക്കൂടാണ്. ആദിമകാലത്തും പുൽക്കൂട് എപ്പോഴും പുൽക്കൂടെന്ന് പറയുന്നത് ഒരു നിന്ദ്യ വസ്തുവായിരുന്നു. കന്നുകാലികളെ വളർത്തുവാനും കന്നുകാലികളുടെ കുട്ടികളെ ഇടുവാനും അതിനുള്ള വെള്ളം കലക്കി കൊടുക്കാനുള്ള കൽത്തൊട്ടിലാണ് കർത്താവ് യേശു മിശിഹ തുറന്നത്. എന്നാല് ഇന്ന് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് പുൽക്കൂട് എന്ന് പറയുന്നത്. ക്രിസ്തുമസിന്റെ സീസണില് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ഒരു പുൽക്കൂട് മാതൃകയായിട്ട് കാണും. അതുപോലെ തന്നെ എല്ലായിടത്തും നക്ഷത്രങ്ങൾ കാണും. അത് ഒരു അഭിമാനമായിട്ടാണ് ക്രിസ്ത്യാനികൾ കരുതുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഭാഗങ്ങളിലും പുൽക്കൂട് ഒരുക്കുന്നുണ്ട്. പുൽക്കൂട് ഇന്ന് അഭിമാനത്തിന്റെ ഒരു മാതൃകയാണ്. കർത്താവിനെ വഹിച്ച മാതാവിന് കിട്ടിയ ദാസാന്യം പോലെ അല്ലെങ്കിൽ തന്നെയും കർത്താവ് ജനിച്ച സമയത്ത് കർത്താവ് ജനിച്ച പുൽക്കൂടിന് ജനങ്ങൾ അതിൻ്റെതായ പ്രാധാന്യം നൽകുകയും അതിനെ ബഹുമാനിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത് കർത്താവിനെ വഹിച്ചത് ദേവാലയത്തിലുള്ള ഓശാന ഞായറാഴ്ചത്തെ ഓശാനയുടെ അന്നത്തെ കഴുതയാണ്. ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും അവഹേളിക്കപ്പെട്ട അലക്കുകാരന്റെ വസ്ത്രങ്ങൾ ചുമക്കുന്ന ഒരു ജീവിയാണ് കഴുത എന്ന് പറയുന്നത്. എന്നാൽ ഒരു ജീവശാസ്ത്രജ്ഞനെ അറിയാം, ലോകത്തിലെ ഏറ്റവും ശക്തനായ ജീവിയാണ് കഴുത എന്ന് പറയുന്നത്. കർത്താവായ യേശുവിന്റെ കയറിയ പെൺകഴുത കുട്ടി, ഞങ്ങൾക്കറിയാം കർത്താവിനെ വഹിച്ചുകൊണ്ടുപോയ പെൺകഴുത കുട്ടി, ആ കഴുത കുട്ടിയുടെ പുറത്ത് കർത്താവ് കയറിയതിന് ശേഷം അതിനൊരു അഭിമാനമുണ്ട്. കാരണം എല്ലാ ജന്തുക്കളുടെയും മാംസം ജനങ്ങളും മറ്റു ജന്തുക്കളും ഭക്ഷിക്കും, എന്നാൽ കഴുതയുടെ മാംസം ഒരിക്കലും ഒരു ജീവിയും ഭക്ഷിക്കുകയില്ല. എന്താണെന്ന് ജനങ്ങൾക്ക് ആർക്കുപോലും അറിയുകയില്ല. കാരണം അതിന്റെ അകത്തെ രഹസ്യം എന്ന് പറയുന്നത് കർത്താവിനെ വഹിച്ച് മരം മൃഗമായതുകൊണ്ട് അത് കർത്താവ് നൽവരമാണ്. അത് ഒരിക്കലും അതിന് യാതൊരു കുഴപ്പവും വരികയില്ല. ലോകത്തിലെ ശക്തമായ മൃഗങ്ങളിൽ ഒന്നാണ് കർത്താവിനെ വഹിച്ച കഴുത എന്ന് പറയുന്നത്. നാലാമത് പുരിച്ച്. നമുക്കറിയാം രാജ്യദ്രോഹികളെയും അതുപോലെ തന്നെ മറ്റു ദ്രോഹികളെയും കുരിച്ച് കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഴുകുമരമാണ് കുരിച്ച് എന്ന് പറയുന്നത്. ഇന്ന് കുരിച്ച് ഒരു അഭിമാനത്തിന്റെ പ്രതീകമായിട്ട് മാറിയേക്കുകയാണ്. കുരിച്ചില്ലാതെ ജീവനില്ല. നമ്മുടെ ആരാധനക്രമത്തിൽ തന്നെ മൂന്ന് ആരാധനക്രമമുണ്ട്, രണ്ട് ആരാധനക്രമമുണ്ട്, മൂന്ന് പുതുശിക്കോ മുതല് ഉയർപ്പ് മുതല് മൂന്ന് ഒരു ക്രമവും, ഉയർപ്പ് മുതല് ശ്രീവാസ്ത്രനാള് വരെ മുതല് ഒന്നും, ശ്രീവാസ്ത്രനാള് മുതല് പുതുവച്ചിത്തം മുതല് ഒന്നും, അങ്ങനെ മൂന്ന് കാലഘട്ടമായിട്ടാണ് സഭയുടെ കലണ്ടർ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ആ ശ്രീവാ പെരുന്നാൾ മുതല് പുതുവശ്യത്ത് വരെയുള്ള ഞായറാഴ്ചയിൽ നമ്മൾ ശ്രീവ ആരാധനയാണ്. ഓർത്തഡോക്സ് സഭകളില് ശ്രീവായ്ക്ക് വളരെ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാവരും വഹിച്ചിരിക്കുന്നത് കുരിശാണ്. വൈദികരെ കുരിശ് വരിക്കുന്നു. എല്ലാ പാപമോചന കർമ്മത്തിനും വൈദികരെ ജനങ്ങളുടെ തലയിൽ റുസ്മ ചെയ്യുന്നത് കുരിശിന്റെ അടയാളത്തിലാണ്. മാമോസ മുങ്ങുന്ന ഒരു കുഞ്ഞിന്റെ തലയിൽ ആദ്യമേ വരയ്ക്കുന്നത് കുരിശിന്റെ അടയാളമാണ്. കബറിലേക്ക് എടുക്കുന്ന ഒരു മൃതശരീരത്തിന്റെ ദേഹത്തെ കുതിരിക്കവും തൈലവും ഒഴിക്കുന്നത് കുരിശിന്റെ അടയാളത്തിലാണ്. ജനനം മുതല് മരണം വരെ ഒരു ക്രിസ്ത്യാനിയുടെ അഭിമാന സ്തംഭമാണ് കുരിശെന്ന് പറയുന്നത്. നമ്മൾ എവിടെ ഒരു കുരിശിന്റെ രൂപം കണ്ടാലും കുരിശ് വരയ്ക്കും. കുരിശ് വര ക്രിസ്ത്യാനിയുടെ അഭിമാനമാണ്. കാരണം ശാപഗ്രസ്തമായിരുന്ന കുരിശിനെ അനുഗ്രഹപൂർണമായ കുരിശായിട്ട് മാറ്റിയത് കർത്താവ് അതിൽ കയറിയതിന് ശേഷമാണ്. ആ കുരിശ് വഹിക്കുന്നതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്, കുരിശ് ധരിക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇന്ന് കുരിശും കൊണ്ട് ഒത്തിരി ജനങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ട്. സിറിയയിലും ഇറാഖിലും എല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഞാൻ ക്രിസ്തുവിനെ, ഞാൻ കുരിശിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണം സ്വീകരിക്കുന്നത്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ 30 ജനങ്ങളെ മരണം സ്വീകരിച്ചത് കുരിശ് വരച്ചുകൊണ്ടാണ്. കാരണം കുരിശ് അവരുടെ അഭിമാന സ്തംഭമായിട്ട് അതിൽ വരുന്നു. കുരിശിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്. കുരിശില്ലാതെ ക്രിസ്ത്യാനിക്ക് ജീവനില്ല, ജീവിതമില്ല. കർത്താവ് കയറിയ കുരിശ് ക്രിസ്ത്യാനിയുടെ അഭിമാന സ്തംഭമായിട്ട് എന്നും മാറിയിരിക്കുന്നു. കുരിശ് നമ്മുടെ ജീവന്റെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. അഞ്ചാമത് കർത്താവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുന്നത് ഖബറാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ ആരാധനാക്രമത്തിലെ രണ്ടാമത്തെ ആരാധന വന്ന കെന്ത ആരാധനയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ അന്ന് മുതൽ വിവാഹ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് കെന്ത ആരാധനയാണ്. ഈ ആരാധനയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. കർത്താവിനെ വഹിച്ച ഖബറിന്റെ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ കർത്താവിനെ അടക്കിയ ഖബറിന്റെ പ്രാധാന്യമാണ് അവിടെ കാണിക്കുന്നത്. ശവക്കല്ല എന്ന് പറയുന്നത് ശവം അഴുകി പോകാനുള്ള സ്ഥലമാണ്, ശവം ദ്രവിച്ചു പോകാനുള്ള സ്ഥലമാണ്. എന്നാൽ കർത്താവിന്റെ മരണശേഷം
കർത്താവിനെ കബറടക്കപ്പെട്ടതിന് ശേഷം കബർ എന്ന് പറയുന്നത് ഉത്ഥാനത്തിന്റെ ഒരു അടയാളമാണ്, ഉയർപ്പിന്റെ ഒരു അടയാളമാണ്, നന്മയുടെ ഒരു അടയാളമാണ്, വീണ്ടും ജനനത്തിന്റെ ഒരു അടയാളമാണ്, രണ്ടാമതുള്ള ഒരു പുനരുത്ഥാനത്തിന്റെ അടയാളമാണ്. കബറിനെ അതിന്റേതായ പ്രാധാന്യം കിട്ടിയത് കർത്താവിന്റെ മരണശേഷവും കബറടക്ക ശേഷവും മാത്രമാണ്. ഈ ചുരുങ്ങിയ അവസരത്തില് നിങ്ങളോട് അധികമായിട്ട് പ്രസംഗിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. കാരണം ജനങ്ങളുടെ മധ്യേ ഒരു ഒഴിഞ്ഞ കോണിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എങ്കിലും ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ ചുമതലക്കാരോടും അഭികന്യ തിരുപ്പിനോടും എന്നോ എനിക്കുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സജീവവും നിർജീവമായ വസ്തുക്കളും ലോകത്തിൽ ഇന്നെ ആരാധിക്കപ്പെടുന്നുണ്ട്, ലോകത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകമറിയ, കർത്താവിന്റെ പുൽക്കൂട്, കർത്താവിനെ വായിച്ച കഴുത, കർത്താവിന്റെ കുരിശ്, കർത്താവിന്റെ കബർ. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെ നിർജീവങ്ങളും സജീവങ്ങളുമായ ലോകത്തിൽ ശാപഗ്രസ്തങ്ങളായിരുന്ന വസ്തുക്കൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ഛായയിലും രൂപത്തിലും നിർമ്മിക്കപ്പെട്ട നമ്മൾക്കും കർത്താവിനെ ആരാധിക്കുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ മനസ്സോടോ മനസ്സുകൂടാതെയോ അറിവോടോ അറിവുകൂടാതെയോ നമ്മൾ വന്നുപോട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും തിരുത്തി നമ്മൾ സത്മാവികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളും ആദരിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മളും ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരിനെ അവകാശിയായി തീരും. അതിനെ ഇടയാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് ഘോഷിച്ചിരിക്കുന്നു. നന്ദി ദൈവനമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ജീവിതവുമായി സ്പർശിച്ച 5 പ്രധാനപ്പെട്ട സംഗതികളാണ് ഇന്നത്തെ ധ്യാനമായിട്ട് പറഞ്ഞത്. ഈ 5 പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് മനുഷ്യരുണ്ട്, പിന്നെ ജീവികളുണ്ട്, പിന്നെ വൃക്ഷമുണ്ട്, പിന്നെ അചേതനമായ വസ്തുക്കളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. മനുഷ്യന് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ദൈവസൃഷ്ടികളിലെ റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ക്രിസ്തുവിന്റെ മനുഷ്യാവതാര കാലഘട്ടത്തിൽ അത് പങ്കാളികളായി തീർന്നു, അത് സ്പർശിച്ചു, ക്രിസ്തു സ്പർശിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ അന്ന് വരെ ഉണ്ടായിരുന്ന വിലയിൽ നിന്ന് വലിയൊരു വ്യത്യാസം ഉണ്ടായി. ക്രിസ്തു സ്പർശിച്ചതിന് ശേഷം ഉണ്ടായ അത് വളരെ ശ്രദ്ധേയമായിട്ട് അച്ഛൻ പറഞ്ഞു. അച്ഛൻ തിരക്കിനുള്ളിൽ നിന്നുകൊണ്ടും ആൾക്കൂട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ടും പറഞ്ഞതുകൊണ്ട് നമുക്ക് ചിലതെല്ലാം ഒന്നും ശരിക്കും കൊണ്ട് കേൾക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം മുതൽ രാജേഷ് അച്ഛൻ പുതിയ പ്രസംഗിക്കുന്ന ആളുകളെ വിളിക്കുമ്പോൾ അവരെവിടെ ആയിരിക്കണം എന്നുള്ളതും എവിടെ നിന്നുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് അതൊന്ന് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും അച്ഛൻ ഒന്ന് പറയുന്നതും കൂടെ നല്ലതായിരിക്കും. കാര്യം യാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് രണ്ടും ഡൂ ദാറ്റ്. അപ്പൊ അത് അതായിരിക്കും അതിന്റെ. എന്തായാലും വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് ഈ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര കാലത്തിൽ ഈ പ്രപഞ്ചത്തിൽ ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് സ്പർശിച്ച സംഗതികൾ, അത് മനുഷ്യൻ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ സ്പർശിക്കുവാൻ തക്കവണ്ണം അല്ലെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളത് അത് കന്യകമറിയാമൻ പിതാക്കന്മാർ പറയുന്നത്. ഈ യേശുക്രിസ്തു പ്രവാചകന്മാര് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞതാണല്ലോ, ക്രിസ്തു വരും, മനുഷ്യൻ ദൈവം മശിഹ വരും, മശിഹ വരും എന്നുള്ളത്. അത് ഈ വരും വരും എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഡിലേ ആയ കാര്യം എന്താ? അങ്ങനെ ക്രിസ്തുവിന് ജനനം കൊടുക്കാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ, അതിന് പറ്റിയ ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ള വളരെ പ്രയാസകരമായിട്ട് അങ്ങനെ ഒരാൾ ഉണ്ടാകുക എന്നുള്ളത്. ഈ ഭൂമിയിൽ സാധാരണയായി ജീവിച്ച ഒരു ഒരു കാര്യം പൂർണ്ണ മനുഷ്യനായി ജനിക്കേണ്ട ആളാണ് ക്രിസ്തു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ജനിക്കേണ്ട ആളാകുമ്പോ ഒരു പൂർണ്ണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മയുടെ അമ്മ പ്രസവിച്ച് വരണം, ഭൂമിയിലേക്ക് ജനിക്കണമല്ലോ. സാധാരണ പോലെ പെയിൻ ഉണ്ടായി അമ്മ പ്രസവിച്ച് ഈ ഭൂമിയിൽ ജനിക്കണം. അപ്പൊ അങ്ങനെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിശുദ്ധമായ അല്ലെ മശിഹായെ സ്വീകരിക്കുവാൻ തക്കവണ്ണം വിശുദ്ധമായ ഒരു സ്ത്രീ ഉണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ മനുഷ്യാവതാരത്തിന് മശിഹ വരവിന്റെ ഒറ്റ വരവിന് കാലതാമസം നേരിട്ടതെന്ന് പ്രവാചകന്മാർ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞ സംഗതിയാണ്, പ്രവചിച്ച കാര്യങ്ങളാണ്. ദാവീദിന്റെ കുലത്തിൽ വരാനിരിക്കുന്ന മശിഹയെ പറ്റി, പക്ഷെ ആ മശിഹ ജനിക്കുവാൻ തക്കവണ്ണം മനുഷ്യാവതാരം എടുക്കുവാൻ തക്കവണ്ണമുള്ള കാരണം അത് ലേറ്റായി എന്നുള്ളത് ഈ ഖനിയ അല്ലെങ്കിൽ ഖനിയമറിയാം എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടാകുക എന്നുള്ള. അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ സജ്ജമാകണമെന്നുണ്ടെങ്കിൽ നാം ഖനിയമറിയാമിന്റെ മാതൃക സ്വീകരിക്കണം അല്ലേ. എല്ലാ ആ അഭിനയം താഴ്മ, കന്യാമറിയാമിനെ പറ്റി നമ്മൾ അങ്ങനെ ആണല്ലോ പഠിപ്പിക്കുന്നതല്ല, വിനയം താഴ്മ എളിമ എല്ലാം 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 അതിന്റെ മാതൃകയാക്കണം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാൻ തക്കവണ്ണമുള്ള ധൈര്യം ഉണ്ടാകും. അതും പ്രധാനപ്പെട്ടതാ കന്യാമറിയാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഒഴിഞ്ഞു മാറാനല്ല, ഇപ്പൊ നമ്മൾ ഈ പഴയ നിയമത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോ പ്രവാചകന്മാരോടും ഈവൻ രാജാക്കന്മാരോടും ഒക്കെ പ്രത്യക്ഷപ്പെടുമ്പോഴും മോശയോട് പോലും നമുക്കറിയാമല്ലോ, മോശയൊക്കെ എന്താ പറയുന്നത്, ഒഴിഞ്ഞു മാറുകയായിരുന്നു, നീ ദൈവം നീ ആരെയെങ്കിലും കണ്ടുപിടിക്കുന്ന പറയും, നീ ആരെയെങ്കിലും കണ്ടുപിടിക്കാനാ പറയും, നീ ആരെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക, എനിക്ക് സാധിക്കത്തില്ലെന്നാ പറയും. ഈവൻ പ്രവാചകന്മാരുടെ കാലത്തിലും ഈ ഒബ്ജക്ഷൻ അവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഞാനല്ല വേറെ ആരെങ്കിലും, ഞാൻ അതിന് പറ്റിയ ആളല്ല എന്നാ പറയും. പക്ഷേ കന്യാമറിയാം അതിനുള്ള ധൈര്യം കാണിക്കുന്നു, വിനയം താഴ്മ വിശുദ്ധി ഇതെല്ലാം അവിടെ കാണുമ്പോ ഈ ധൈര്യം എന്നുള്ളതും പ്രധാനപ്പെട്ട സംഗതിയാണ്. ദൈവപുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണമുള്ള ത്യാഗം സഹിക്കുവാനുള്ള ആ ധൈര്യം, അത് ക്രിസ്തു സ്പർശിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടു. ലോകത്തിന് ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം, ലോകത്തിന് ക്രിസ്തുവിനെ നൽകുക എന്ന് പറയുമ്പോൾ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തുവിനെ നൽകാൻ ചുമതലപ്പെട്ടവരാണ് നമ്മളൊക്കെ. അത് നമ്മുടെ കുടുംബത്തിലാകാം, നമ്മുടെ അടുത്ത തലമുറയ്ക്കാകാം, നമ്മുടെ സമൂഹത്തിലാകാം, നാം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാകാം, അവിടെയൊക്കെ ക്രിസ്തുവിനെ നൽകാനായിട്ടുള്ള വിളി ലഭിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ വിളി നമ്മൾക്ക് ലഭിച്ചിരിക്കുമ്പോൾ അത് നൽകണമെന്നുണ്ടെങ്കിൽ കന്യാമറിയാമിന്റെ ജീവിതം പ്രധാനപ്പെട്ടതാണ്. പുൽക്കൂടും കുരിശും കബറുമൊക്കെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ സ്പർശിച്ച വസ്തുക്കളാണ് അല്ലേ. കുരിശ് നമുക്ക് വൃക്ഷങ്ങളെ പ്രതിനിധീകരിക്കാം, കാര്യം മരം എന്നുള്ളത് ഞാൻ പല സന്ദർഭങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ കുരിശിന് പകരം അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ കുരിശിന് പകരം ഉപയോഗിക്കുന്ന പദം എന്താ, മരം എന്നാണ് ഉപയോഗിക്കുന്നത്, മരം വൃക്ഷമാണ്. അപ്പൊ അതൊരു ജീവനുള്ള വൃക്ഷത്തെ പ്രതിനിധീകരിക്കുന്നതാണ്, ഈ ഭൂമിയിൽ വളരുന്ന വൃക്ഷത്തെ പ്രതിനിധീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ സസ്യജാലങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന. നിങ്ങൾക്കറിയാമോ വൃക്ഷത്തിന്റെ പ്രത്യേകത, ഈ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞു, ലെറ്റ് ദെയർ ബി പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വൃക്ഷം എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാം, വൃക്ഷം ഉണ്ടാക്കിയത് അത് ലെറ്റ് ദെയർ ബി വെജിറ്റേഷൻ എന്ന് പറഞ്ഞല്ല. നമ്മളെപ്പോഴും പറയും, പ്രസംഗിക്കുമ്പോഴെപ്പോഴും പറയുന്നത് എന്താ, ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ എല്ലാം ഉണ്ടായത്, അങ്ങനെ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു മാത്രമല്ല ക്രിസ്തു യഹോവ പ്രപഞ്ചം സൃഷ്ടിച്ചത്, അത് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെള്ളവും കരയും തമ്മിൽ വേർതിരിയട്ടെ എന്ന് പറഞ്ഞു, അങ്ങനെ പറയുന്ന കമാൻഡുകളുണ്ട്. പക്ഷേ വൃക്ഷങ്ങൾ ഉണ്ടാകുമ്പോ വൃക്ഷങ്ങളെ ഉണ്ടാക്കിയത് ലെറ്റ് എർത്ത് ബ്രിങ് ഫോർത്ത് വെജിറ്റേഷൻ ആണ്, ഭൂമി അതത് തരം വൃക്ഷങ്ങളെ സസ്യാദികളെ ഉൽപാദിപ്പിക്കട്ടെ. അപ്പൊ ആരാ ഉൽപാദിപ്പിച്ചത്, ഭൂമി, ഭൂമി ഭൂമി ഉൽപാദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരമ്മ തന്റെ ഗർഭപാത്രത്തിൽ ഒരു ബീജം സ്വീകരിച്ചു വളർത്തി ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് പ്രസവിക്കുന്ന പോലെ ഭൂമി ഒരു വൃക്ഷത്തിന്റെ സീഡ് സ്വീകരിച്ച് അതിന്റെ ഗർഭപാത്രത്തിൽ വളർത്തി വൃക്ഷത്തെ പ്രസവിച്ചു. അങ്ങനെ എല്ലാ വൃക്ഷങ്ങളും ഭൂമിയിൽ ജനിക്കുന്നത് അല്ലേ, ഭൂമി വൃക്ഷം, അല്ലെങ്കിൽ വൃക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കന്യാമറിയാമിന്റെ കാര്യം പറഞ്ഞതുപോലെ ഗബ്രിയൽ മാലാഹ ദൈവത്തിന്റെ വചനം കന്യാമറിയാമിന് നൽകി അവളത് അവളുടെ ഗർഭപാത്രത്തിൽ സ്വീകരിച്ച് വളർത്തി
മനുഷ്യപുത്രനെ ലോകത്തിന് സംഭാവന ചെയ്ത പോലെ യഹോവ തന്റെ വചനം ഈ ഭൂമിയിൽ വൃക്ഷവുമായി ബന്ധപ്പെട്ട് ജനിക്കാൻ തക്കവണ്ണം, വൃക്ഷത്തിന് വൃക്ഷത്തെ ഉൽപ്പാദിപ്പിക്കാൻ തക്കവണ്ണം തന്റെ വചനം ഈ ഭൂമിയിൽ നൽകി, അങ്ങനെ ഭൂമി അമ്മയായി മാറി. നാം നിൽക്കുന്ന ഭൂമി അമ്മ എന്ന്, അമ്മയായിട്ട് കാണണം, ഭൂമിയെ അമ്മയായിട്ട് കാണണമെന്ന് പഠിപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഭൂമിയെ അമ്മയായിട്ട് കാണണം. ഈ ഭൂമി നാം ജീവിക്കുന്ന ഭൂമി അമ്മയായിട്ട് കാണണമെന്ന് പറയുന്നത് ഒരു പേഗൻ കൾട്ടായിട്ട് നമ്മൾ ചിലപ്പോൾ കാണും, അല്ലല്ലോ. ദൈവം പഠിപ്പിക്കുന്ന വേദപുസ്തകത്തിൽ അങ്ങനെയാ കാര്യം. നമുക്കറിയാമല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ ലോകത്ത് ചലിക്കുന്ന എല്ലാ ജീവികളും ഭക്ഷണം കഴിക്കും. ചലിക്കുന്ന എല്ലാ ജീവികളും ഭക്ഷണം കഴിക്കുമ്പോ അത് ജീവിക്കുന്ന എവിടെ നിന്ന്? എന്തോ എന്ത് പക്ഷിച്ചോ ഇത്? ഈ അമ്മ നൽകുന്ന ഭക്ഷണം നൽകി, അമ്മ നൽകുന്ന ഭക്ഷണം നൽകി, അങ്ങനെ മനുഷ്യനും ജീവജാലങ്ങൾക്കും എല്ലാം ഭൂമി അമ്മയായിട്ട് മാറി. അതുകൊണ്ടാണ് ട്രാഷ് ഇങ്ങനെ വലിച്ചെറിയ, ഇങ്ങനെ വലിച്ചെറിയ, ഇങ്ങനെ ചില മനുഷ്യർ കണ്ടിട്ടില്ലേ തുപ്പുന്ന, അതൊന്നും പാടില്ല, അങ്ങനെയൊന്നും പാടില്ല. അതൊക്കെ നമ്മൾ ഈ ഭൂമിയെ അവഹേളിക്കുന്ന, അത് പാടില്ലാത്ത, അതൊക്കെ വളരെ റെസ്പെക്റ്റോടു കൂടി നമ്മൾ ഈ ഭൂമിയെ പോലെ കാണാൻ പാടില്ല. കാര്യം ദൈവം ബഹുമാനിച്ചതാ, ദൈവം ബഹുമാന. ലെറ്റ് ദ എർത്ത് ബ്രിങ് ഫോർത്ത് വെജിറ്റേഷൻ. ഈ ഭൂമിയെ അതിന് ജീവനുള്ളതാക്കി മാറ്റി, ജീവനുള്ള വസ്തുക്കളെ ജന്മം നൽകുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ച്, ദൈവം അനുഗ്രഹിച്ചതാണ് ഭൂമി. അപ്പൊ അതുകൊണ്ട് ഭൂമിയെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. പുൽക്കൂടും കബറുമൊക്കെ ഈ ഭൂമിയിൽ, കബർ മണ്ണിനകത്താണല്ലോ അത് ചെയ്യുന്നത്. കബർ എന്ന് പറയുന്നത് മണ്ണിലുള്ള സംഗതിയാണല്ലോ. അപ്പൊ അത് പറഞ്ഞ പോലെ അതിന് ജീവൻ നൽകുന്ന കർത്താവ് യേശു ക്രിസ്തു അവിടെ വന്ന് അതിൽ നിന്ന്, ഈ കബറിൽ നിന്നാണ് ഉത്ഥാനം ചെയ്ത് വരുന്നത്. പുൽക്കൂടും കുരിശും കബറുമൊക്കെ മണ്ണിന്റെ പ്രതീകം. പിന്നെ ജീവജാലങ്ങളും നിങ്ങള് കാച്ചും പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലായി, കഴുതയുടെ മാംസം മറ്റ് ജീവികളൊന്നും കഴിക്കത്തില്ല. അതൊരു പുതിയ അറിവായിട്ട് ഞാൻ ഇത് എനിക്കറിയത്തില്ല. കഴുത ശക്തിയായിട്ടുള്ള ഒരു മൃഗാണെന്നുള്ളത് എനിക്കറിയാം. കരി എന്റെ ഈ മുറ്റത്ത് ഇപ്പൊ കഴുതയിപ്പുണ്ടല്ലോ, ഈ ഇവിടെ പശുവിന്റെ കൂട്ടത്തിൽ കഴുതയുണ്ടല്ലോ, ഈ പശുവിന്റെ കൂട്ടത്തിൽ ഒരു കഴുതയുണ്ട്. അവൻ വളരെ ശക്തനാ. അവൻ ഈ ദേഷ്യം വന്ന് അവിടെ നിന്നുകൊണ്ട് കാലിട്ട് എറിയുമ്പോ അയ്യോ, അത് ശബ്ദം ഉണ്ടാക്കുമ്പോഴും അതിന്റെ അത് കാലുകൊണ്ട് അതിന്റെ ബാക്ക് ലെഗ് കൊണ്ട് ഇങ്ങനെ എറിയും. അത് എറിയുമ്പോ അത് ഭയങ്കര ശക്തി, അതിന്റെ അടുത്ത കാണും നിന്ന് ഒരുത്തം കൊണ്ടുപോയാൽ തീർന്നു, ചത്തുപോകും. ഭയങ്കര ശക്തിയാണ് കഴുത, ശക്തമായിട്ടുള്ള. പക്ഷെ അതിന്റെ മാംസം ജീവജാലങ്ങളൊന്നും തന്നെ ഭക്ഷിക്കത്തില്ല എന്നുള്ളത് ഇപ്പോ അത് കഴുതയായതുകൊണ്ടല്ല അതിന്റെ മാംസം ഭക്ഷിക്കാത്തത്, കർത്താവ് കയറിയിരുന്നു എന്നുള്ളത്. ഏറ്റവും ശക്തമായ ആനിമൽ എന്നുള്ള രീതി, അല്ലെങ്കിൽ ഭൂമിയിലെ കഴുത, ഭൂമിയിലെ ഭാരം വഹിക്കാൻ മനസ്സ് കാണിക്കുന്ന കഴുതയായതുകൊണ്ടായിരിക്കാം, ഭാരം വഹിക്കാൻ മനസ്സ് കാണിക്കുന്ന ഇതായതുകൊണ്ടായിരിക്കാം അത് സകല ആനിമൽസിനെയും സകല ജീവികളെയും പ്രതിനിധീകരിക്കാൻ തക്കവണ്ണം കർത്താവ് തിരഞ്ഞെടുത്തു. അങ്ങനെ ഭൂമിയിലെ പ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ പങ്കാളികളായി, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ പങ്കാളികളാകുകയും അങ്ങനെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ആ ദൈവിക പദ്ധതിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ എല്ലാ മാറ്റങ്ങളും ഉണ്ടായതാണല്ലോ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ക്രിസ്തു കന്യാമറിയാമിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ജീവജാലങ്ങളുടെ കാര്യത്തിൽ, കഴുതയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കബറും മണ്ണും അകത്തും, സാധാരണ മണ്ണിന് കബർ എന്ന് പറയുന്നത് ശരീരം ദ്രവിക്കാൻ വേണ്ടി, ശരീരം ദ്രവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ അത് ക്രിസ്തു അത് മാറ്റി അത് പുനരുത്ഥാനത്തിന്റെ ആക്കി മാറ്റി. കബർ ശരീരം ദ്രവിക്കുവാനുള്ളതാണെങ്കിൽ അത് പുനരുത്ഥാനത്തിന്റെ സിമ്പലായിട്ട് മാറി. അത് പുനരുത്ഥാനത്തിന്റെ സിമ്പലായതുകൊണ്ടാണ് നമ്മളത് ഭംഗിയായിട്ട് സൂക്ഷിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും കല്ലറ വളരെ മറ്റേത് ശരീരം ദ്രവിക്കാനുള്ള കമ്പോസ്റ്റ് കുഴി പോലെ കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഡേർട്ടി ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് കണ്ടുകൊണ്ടിരുന്നതിനെ അത് പുനരുത്ഥാനത്തിന്റെ പ്രതീകമായി മാറിയപ്പോൾ കബറും കല്ലറകളും സെമിത്തേരിയും ഒക്കെ അത് മനോഹര വസ്തുക്കളായിട്ട് നമ്മള് കാണുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജനനം മൂലം, ജനനത്തിൽ, മനുഷ്യാവതാരത്തിൽ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും മനുഷ്യ ദൈവ സൃഷ്ടി മുഴുവൻ പങ്കാളികളായി തീർന്നു. അതിൽ അതിന് വലിയ ഒരു മഹത്വം, എല്ലാത്തിനും ഒരു മഹത്വം ഉണ്ടായി. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ അത് സ്പർശിച്ചത് മൂലം അത് മഹത്വമുണ്ടായി. ആ മഹത്വം ക്രിസ്തുവിനെ സ്പർശിക്കുവാൻ തക്കവണ്ണം, അല്ലെ, ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലും ആ മഹത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്കും ഇടയാകണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ സന്ദേശം, ഈ ദിവസത്തിന്റെ അല്ലെങ്കിൽ ഈ ചിന്തയുടെ സന്ദേശം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ മഹത്വം, നാം പ്രതീക്ഷിക്കാത്ത ഒരു മഹത്വം, നമുക്ക് അർഹിക്കാത്ത ഒരു മഹത്വം ദൈവദാനമായിട്ട് നമുക്ക് ലഭിക്കുവാനും തക്കവണ്ണം ഇടയാകണം എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ സന്ദേശമായിട്ട് നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അത് അച്ഛനോടുള്ള പ്രത്യേക, ബെഞ്ചമിൻ അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഈ തിരക്കിനിടയിലും അച്ഛന് കുറച്ച് സമയം ഈ നമ്മളോടൊപ്പം ചിലവഴിക്കുവാൻ തക്കവണ്ണം കാണിച്ചതിനുള്ള സന്മനസ്സിനുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
മണപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനം അതിനകത്ത് ആറാമത്തെ സംബോധന.
കർത്താവേ, ദുശ്ചിന്തകളും പാപവികാരങ്ങളുമാറ്റ കളവില്ലാത്തൊരു നിർമ്മലമാ ചിത്തമെനിക്കേകിടണമേ. കർത്താവേ, വൻ അറിവുകളും കുടിലതന്ത്രമതൊക്കെയുമേ നിത്യമകറ്റും നിർമ്മലമാ ചിത്തമെനിക്കേകിടണമേ. സഭാകോപമടുക്കാതെ വൈരപടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു നിർമ്മലമാ ചിത്തമെനിക്കേകി. കർത്താവേ, മാലിനതയിൽ ൊഴിയുന്നതുമീ ലോകത്തിൽ ബിംബങ്ങളെ വെടിയുന്നതുമാ നിർമ്മല ചിത്തം നൽകണമേ. കാമവികാരമസുഖയോ സുഖഭോഗമുമീ വകയുന്നു നിരൂപിക്കാതെ ഇരിക്കുന്ന നൽകണമേ. അതിഭക്ഷണമൂലഹരിയും സാധനമെന്നിവയും നിലുമേ പ്രിയമില്ലാതെ ഇരിക്കുന്ന ബ്രഹ്മലചിത്തം നൽകണമേ. കർത്താവേ, ദ്രവ്യാഗ്രഹവും വെറുക്കുന്ന
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. നാളെ ഓപ്പൺ ഹാർട്ട് സർജറി ഉള്ള വർഗീസിനെ ദൈവം ബാങ്ക് സമർപ്പിക്കാം. പിന്നെ നമ്മൾ ഓർക്കാറുള്ള രാജി, അതുപോലെ തന്നെ ആലീസ്, എലിസബത്ത്, രൂബേൻ, ദാനിയൽ, ഫൈസ്, മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ പ്രത്യേകം ഓർക്കത്തക്കോണമുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ ജോളി ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കും. പറയ്ക്കുമോ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, ഒരു പ്രഭാതം കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. ചുവടെ കൂടിയിരുന്ന് അങ്ങയുടെ നാം വിളിക്കുമ്പോഴും ആ അദൃശ്യമായ സാന്നിധ്യം തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ശരിക്കും അങ്ങനെ അറിയത്തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഒരുപാട് അങ്ങനെ നിന്ന് അകന്നാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ലോകത്തിന്റെ താല്പര്യങ്ങളും സൗഭാഗ്യങ്ങളും എവിടെയൊക്കെയോ വളരെ വിദൂരത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ആക്കി തീർത്തിരിക്കുന്നു. എങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങയോട് ചേർന്ന് നടക്കത്തക്കോടുള്ള ആഗ്രഹം എല്ലാ ലോക ബന്ധനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിലായി പന്തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. പലപ്പോഴും ഉള്ളിൽ വസിക്കുന്ന അങ്ങയെ കാണത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമേ. ആത്മനിറവും ദൈവചൈതന്യമുള്ളവരെ ജീവിപ്പാൻ സഹായിക്കണമേ. ലോകത്തിൽ ഞങ്ങൾ യാത്രയാകുമ്പോഴൊക്കെയും ഏതവസരത്തിലും കൂടെ തമ്പുരാനുണ്ട് എന്നുള്ളൊരു ബോധ്യം പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും ഭയത്തിൽ നിന്ന് അതിജീവിപ്പാനും രോഗങ്ങളെ അതിജീവിപ്പാനും നിരാശയിൽ നിന്ന് പ്രത്യാശ കണ്ടെത്താനും ഒക്കെ ഇടയാക്കി തീർക്കുവാൻ സഹായിക്കണമേ. പ്രത്യേക ഞങ്ങളുടെ രോഗികളുടെ പേരുകൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം അങ്ങയുടെ സ്നേഹം എപ്പോഴും അവരിലുണ്ടെന്ന് പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സ്നേഹത്തിന്റെ പൂർണ്ണത കണ്ടെത്തുവാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ അവിടെ സഹായിക്കണമേ. രോഗത്തിന്റെ തീവ്രതയെക്കാളിലും രോഗമുണ്ടാക്കുന്ന വേദനയെക്കാളിലും രോഗമുണ്ടാക്കുന്ന ഇരുട്ടിനേക്കാളും ഒക്കെ അപ്പുറം അങ്ങയുടെ സാന്നിധ്യം പ്രകാശവും ബലവും ശക്തിയും സാന്ത്വനമായി തീരുവാൻ തക്കവണ്ണം നീ അവരെയൊക്കെ സഹായിക്കണമേ. രോഗത്തിന്റെ തീവ്രതയിൽ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവരുടെ അധരങ്ങൾക്ക് ശക്തിയും മനസ്സിന് ബലവും നൽകണമേ. നന്മ കൊണ്ട് നടക്കണമേ. പ്രത്യേകിച്ച് വൈദ്യന്മാരുടെ അടുക്കൽ അഭയം പ്രാപിപ്പാൻ പോകുമ്പോഴും അതിന്റെയൊക്കെ അപ്പുറം തമ്പുരാനിൽ അഭയം കണ്ടുകൊണ്ട് ഔഷധങ്ങൾ ഫലവത്താകുവാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ വളരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം മാറുന്നതിനേക്കാൾ അപ്പുറം അങ്ങയുടെ മനസ്സുകൊണ്ട് കൂടുതൽ അടുത്ത് ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സാധ്യതയെ ഏത് ലോകത്തിൻ്റെതായ കഷ്ടതകളെയും കാണത്തക്കവണ്ണം ഞങ്ങൾ കണ്ണുങ്ങൾ പ്രകാശം നൽകണമേ. പ്രത്യേക പലതരത്തിലുള്ള അസ്വസ്ഥകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉറ്റവർ ഏർപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കൊക്കെയും അവിടുന്ന് ആശ്വാസവും ബലവും സാന്ത്വനവും നൽകണമേ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ മൂലം ഭയം അനുഭവിക്കുന്നവർക്കൊക്കെ അങ്ങയുടെ കരുണ അങ്ങയുടെ ശ്രദ്ധയൊക്കെ അവരെ കൂടുതൽ ധൈര്യപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തി നിഗ്രഹിക്കണമേ. ഒരു കുഞ്ഞുങ്ങൾ പോലും തെറ്റിപ്പോകാതെ അങ്ങയുടെ തണലിൽ വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവ് ശക്തിയൊക്കെ നൽകണമേ. ഓർമ്മശക്തിയൊക്കെ പുതുക്കണമേ. ലോകത്തിന്റെ അറിവിനേക്കാളൊക്കെ ഉപരി ഉയരങ്ങളിൽ അറിവ് കണ്ടെത്തത്തക്കവണ്ണമുള്ള ഒരു ആത്മീയ ബോധ്യങ്ങളിലേക്ക് നീ അവരുടെ ഹൃദയങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ യുവാക്കരും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റാൻ സാധ്യതയുള്ള ഈ ഒരു യാത്രയിൽ അങ്ങ് അവരുടെ കാലുകൾക്ക് വെളിച്ചമാവണമേ. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നന്മയുടെ പാദത്തിലെത്തക്കവണ്ണമുള്ള വിവേകവും ആ ഒരു അർപ്പണ ബോധവും നിന്റെ മക്കൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി നശിച്ചു പോകാൻ തക്കവണ്ണം ഇടയാകാതെ അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവരെയൊക്കെ നേർവഴിക്ക് നയിക്കണമേ. കുടുംബ ബന്ധങ്ങളെ അവിടുന്ന് ഉറപ്പിക്കണമേ. കുടുംബജീവിതം ദൈവത്തിന്റെ ഏദൻ തോട്ടമാണെന്ന് മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടും പരസ്പര സ്നേഹത്തിലും പരസ്പര ഉൾക്കൊണ്ടും കാര്യക്ഷമതയോടും സമഞ്ജസതയോടും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു നല്ല വെളിച്ചം ഓരോ കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലും ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ നാട്ടിൽ തനിയെ കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. ഇവ അങ്ങയുടെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. വിവാഹപ്രായമായി വിവാഹം കഴിയാത്ത കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരായ പങ്കാളികളിൽ ഇരുപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളുടെ കണ്ണുനീരിനെ കാണുകയും സന്തോഷിപ്പാൻ തക്കവണ്ണം ഉത്തമരായ കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് നല്ല ജീവിതത്തിന്റെ വഴികളെ അവിടെ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും ചെയ്യുന്ന തൊഴിലിലൊക്കെ നല്ല പ്രതിഫലവും ഒക്കെ ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. നല്ല ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നന്മയോട് ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു മനസ്സും ഇതിന്റെ ദാസർക്കൊക്കെ അവിടെ പ്രധാനം ചെയ്യണമേ. ദൈവ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാരെ ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സഭയ്ക്കും സമൂഹത്തിനും മാതൃകയുള്ള നല്ല മനുഷ്യരെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. സഭ ദൈവത്തിന്റെ മുന്തിരിത്തോപ്പാണെന്ന് മനസ്സിലാക്കി അവിടെ ശ്രദ്ധയോടും വിശുദ്ധിയോടും പ്രവർത്തിപ്പാൻ ആത്മാർത്ഥതയുള്ള മനുഷ്യരെയൊക്കെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ട് ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് അരമനയുടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചാപ്പലിന്റെ പണികളൊക്കെയും ഏറ്റവും ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. സഭയുടെ എല്ലാ ആത്മിക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ മാതൃദേശത്തെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് നടക്കുന്ന ഈ ലക്ഷണക്ക് രൂപം സമർപ്പിക്കുന്നു. ദൈവമേ, ദൈവഭയമുള്ളവര് മുന്നോട്ട് വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ആളുകളെ കൂടി ദൈവീകമായ ചിന്തയോടുകൂടി പ്രവർത്തിക്കാനുള്ള ആത്മാവിനെ അവരിലൊക്കെ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടായ്മയെ ഓർക്കുന്നു. ഇത് സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാതെ പോയവരൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രതി സംബന്ധിക്കുന്നവരെയൊക്കെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഞങ്ങളൊക്കെ ഈ സമയം അങ്ങയുടെ സന്നിധിയിൽ ചേർന്നിരിക്കുമ്പോൾ ഈ സമയങ്ങൾക്ക് വിലപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കും അവിടുന്ന് കാണുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. രോഗികളായിട്ട് ഓർത്തവരെയും അല്ലാത്തവരെയൊക്കെ ഓർക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നന്മകൊണ്ട് നടക്കണമേ. ഞങ്ങളുടെ ഓരോ കൂട്ടായ്മകളും ഞങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടുന്നതാകണമേ. ഫോളോസിലേക്ക് ഓർപ്പിക്കുന്നത് പോലെ ഓരോ നിമിഷവും നവീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങയോട് ചേർന്നുള്ള ജീവിതം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കണ്ണുകൾക്ക് നല്ല ഉൾക്കാഴ്ചകൾ നൽകണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ വരെങ്കിലും ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം പാടി ഇടയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് സഭയുടെ ശുദ്ധീകരണ പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ സഭയുടെ ശുദ്ധീകരണം ഞങ്ങളുടെ ആന്തരിക വിശുദ്ധിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആ ശ്രേഷ്ഠമായ ആരാധനയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ ഒരുക്കി തീർക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്തുകൊണ്ടാണ് സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഇരുന്നുകൊണ്ട് വന്ന് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളിലെല്ലാവരോടും ഞങ്ങൾ പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന തിരുമേനിയോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അല്പസമയം നല്ലൊരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട ബെഞ്ചമിനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യമൊക്കെയും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്ന് സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. അടവലയിലായിരിക്കുന്ന വന്നി ഫിലിപ്പോസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന വൈദികർ എല്ലാവരും ഉള്ള നന്ദി അറിയിക്കുന്നു. അടവലയിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സെക്രട്ടറി ചുമതലയുള്ള മനോജിനെ ഓർക്കുന്നു. സെക്രട്ടറി, അതുപോലെ ബൈബിൾ വായിച്ച ജോളി, എല്ലാവരെയും ദൈവകരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. ദൈവം ഇവരെ വാഴ്ച അനുഗ്രഹിക്കട്ടെ.